അറിവ് നേടാനും അറിവ് കൊണ്ട് നേടാനും കാത്തിരിക്കുന്ന കെ എസ് സി ബി ലിമിറ്റഡിന്റെ ജീവനക്കാർക്ക് എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രമേഷ് ഗോപി. വരൂ, നിങ്ങൾക്കുമാക്കാം യു ഡി എ എഫ്. സ്വാഗതം, സുസ്വാഗതം. യെസ്, നിങ്ങൾക്കുമാക്കാം യു ഡി എ എഫ്. കെ എസ് സി ബി ലിമിറ്റഡിൽ ഇത് റഫറൻഡം ആഗതമായിരിക്കുന്നു. ഇതിന്റെ ഭാഗമാകുന്ന നിങ്ങൾക്കോരോരുത്തർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. 15 ചോദ്യങ്ങൾക്കുള്ള സമയദൂരം, ഒരു റഫറണ്ടത്തിലേക്കുള്ള സമയദൂരം. യെസ്, നിങ്ങൾക്കുമാക്കാം യു ഡി ഇ എഫ്. ഇന്ന് ഹോട്ട് സീറ്റിൽ എത്തുന്നത് വൈദ്യുതി ബോർഡിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച 3 പേരാണ്. 1, കോഴിക്കോട് നിന്ന് മമ്മദ് കോയ. 2, എം ജി രവികുമാർ ഫ്രം എറണാകുളം.
നമസ്കാരം.
3, തിരുവനന്തപുരത്ത് നിന്ന് സൂരജ് മഞ്ഞാറമ്മൂട്.
നമസ്കാരം, സുഖങ്ങളൊക്കെ തന്നെ.
അങ്ങനെ പോകുന്നു, അപ്പൊ തുടങ്ങാല്ലേ. ആദ്യത്തെ ചോദ്യം മമ്മദ് കോയോടാണ്. കെ എസ് സി ബിയിലെ തലതിരിഞ്ഞ പരിഷ്കരണമായ മോഡൽ സെക്ഷൻ നടപ്പാക്കിയത് ആര്? മമ്മദക്ക എന്താ ക്ലൂ വേണോ?
അതോ, വന്നപ്പോ തന്നെ നമ്മള് കുറെ ക്യൂ നിന്നു. ഇനി നമുക്ക് ക്യൂ വേണ്ട മോനെ.
ഇക്ക ക്യൂ നിക്കുന്ന കാര്യമല്ല, ക്ലൂ വല്ലതും വേണമെന്നാ ചോദിച്ചത്.
അല്ല, എന്തിന്? മോഡൽ സെക്ഷൻ LDFന്റെ ഭരണകാലത്ത് CITU, AITC എന്നിവരുടെ ഒത്താശയോടെയാണ് നടപ്പാക്കിയെന്ന് ആർക്കാണ് അറിയാത്തത്?
ഉത്തരം ശരിയാണ്. റൈറ്റ് ആൻസർ. അതെ, ഈ തലതിരിഞ്ഞ പരിഷ്കരണം വഴി വർക്ക് നോം ഇല്ലാതാക്കി, സെക്ഷനുകളിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ച്, ജോലിഭാരം വർദ്ധിപ്പിച്ചു. ശരി ഉത്തരം നൽകിയ മമത കോയക്ക് ഒരു നല്ല കയ്യടി. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് എം ജി രവികുമാറിനോടാണ്. എന്താ, റെഡി അല്ലേ?
അണ്ണാ പുള്ളിക്കാര് റെഡി തന്നെ. എൻജി സ്റ്റാർട്ട് ചെയ്തത് കണ്ടില്ലേ, പൊളപ്പൻ പൊളപ്പൻ.
വൈദ്യുതി ബോർഡിന്റെ ശമ്പളത്തിൽ സ്റ്റാഗ്നേഷൻ കൊണ്ടുവന്നത് ആരാണ്?
ഞാനിത്തിരി കട്ടിയുള്ള ചോദ്യമൊക്കെ പ്രതീക്ഷിച്ചത്. ഇടത് ഭരണകാലത്താണ് സ്റ്റാഗ്നേഷൻ കൊണ്ടുവന്നതെന്ന് പൈതങ്ങൾക്ക് പോലും അറിയാം. എന്തിന്? എന്റെ വീടിനടുത്തുള്ള സുധാകരൻ ഓവർസിയറിന് ശമ്പള പരിഷ്കരണം നടത്തിയപ്പോ ഈ സ്റ്റാഗ്നേഷൻ കാരണം ശമ്പളം അങ്ങ് കുറഞ്ഞു. ഇപ്പൊ CITU, AITC പുള്ളി തെറി പറഞ്ഞ് നടക്കുക.
ഉത്തരം ശരിയാണ്. ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ ചിലർക്ക് ശമ്പളം കുറഞ്ഞത് ഇടത് ഭരണകാലത്താണ്. കഷ്ടം തന്നെ. 3 ചോദ്യം തന്നെ തിരുവനന്തപുരം ശൈലി കരസ്ഥമാക്കിയിട്ടുള്ള സൂരജ് മഞ്ഞാറമൂടിനോടാണ്.
കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കേ, പൈല് ചോദ്യങ്ങൾ വേണ്ട.
അങ്ങനെയാണോ? എന്നാ പിടിച്ചോ. കെ എസ് സി ബിയിൽ ശമ്പള സ്കെയിലിൽ മിനിമം ബെനിഫിറ്റ് ഇല്ലാതാക്കിയത് ഏത് ഭരണത്തിലാണ്?
ഇംഗ്ലീഷ് തന്നെ ഏട്ടാ. അണ്ണാ, ഇംഗ്ലീഷ് വാക്കുകളും മറ്റും പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത് ഏട്ടാ. അല്ലെ, മിനിമം ബെനിഫിറ്റ് എന്ന് പറഞ്ഞ അണ്ണ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്?
മിനിമം ബെനിഫിറ്റ് എന്നാൽ ശമ്പള പരിഷ്കരണം നടത്തുമ്പോൾ ഏതൊരു ജീവനക്കാരനും ലഭിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ വർധനവ്.
അങ്ങനെ മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ പറ, അല്ലാതെ ചുമ്മാ. ഉത്തരം LDF.
റൈറ്റ് ആൻസർ. അതെ, LDF ഭരണകാലത്താണ് മിനിമം ബെനിഫിറ്റ് ഇല്ലാതാക്കിയത്. കൂടാതെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ അറിയണം, മിനിമം ബെനിഫിറ്റിന് തേയ്മാനം കൂടാതെ ശമ്പള സ്കെയിലിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഒപ്പിടില്ലെന്ന് പറഞ്ഞ AITC ഭരണകക്ഷി സമ്മർദ്ദം മൂലം അന്ന് ചാടിക്കേറി ഒപ്പിട്ടു. 4 ചോദ്യം ചോദിക്കുന്നത് മമ്മദ് കോയോടാണ്.
വേഗം ചോദിച്ചോളി.
യെസ്, ആശ്രിത നിയമനത്തിന് പരിധി കൊണ്ടുവന്നത് ആരാണ്?
ഇടത് ഭരണകാലത്ത്. അല്ല, ഇത് പഠിച്ചോ വെറുക്കൂല. ഇവര് തന്നെയാണ് പുതിയ നിയമനത്തിനെതിര് നിന്നത്. എന്തിന്? പുതിയ സെക്ഷനുകളിൽ തസ്തിക വേണ്ടെന്ന് തീരുമാനിച്ചില്ലേ?
ശരിയാണ്. എന്നാൽ ഇക്ക ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഏത് ഭരണകാലത്താണ് പുതിയ സെക്ഷനുകളിൽ തസ്തികകൾക്ക് അനുവാദം നൽകിയത്?
സംശയം തിരിക്കുന്നു. UDFന്റെ ഭരണകാലത്ത്.
യെസ്, കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം എം ജി രവികുമാറിനോടാണ്. ഓവർസിയർമാരെ സബ് എഞ്ചിനീയർ ട്രെയിനിയാക്കിയതും OAമാർക്ക് ഗ്രേഡ് പ്രമോഷൻ നൽകിയതും മുടങ്ങിക്കിടന്ന OA2 കാഷ്യർ പ്രമോഷൻ നടപ്പാക്കിയതും ഏത് ഗവൺമെന്റാണ്?
UDF ഗവൺമെന്റ് അല്ലാതെ വേറെ ആര് ചെയ്യാൻ? UDFനെ കുറിച്ച് ഞാൻ തന്നെ പാടാം. പൂക്കാലം വന്നു പൂക്കാലം.
ഉത്തരം വളരെ വളരെ ശരിയാണ്. പ്രമോഷൻ വഴിമുട്ടുന്ന ഓവർസിയർമാർക്കും OA മാർക്കും ഇത് ഒത്തിരി ഒത്തിരി ആശ്വാസമേക്കും. ഇതിന് മുൻകൈയെടുത്തത് യശശരീരനായ MS റാവുത്തർ സാറാണ്. ആറാമത്തെ ചോദ്യം സൂരജ് മഞ്ഞാറമൂടനോടാണ്.
ഒരു കാരിരുമ്പ് പോലുള്ള ചോദ്യം കിട്ടിയിരുന്നെങ്കിൽ പുഷ്പം പോലെ ഉത്തരം പറയാമായിരുന്നു.
7000 പേർക്ക് കുറച്ചൊന്നുമല്ല, 7000 പേർക്ക് ഒരുമിച്ച് വർക്കറിൽ നിന്നും ലൈൻമാനിലേക്ക് പ്രമോഷൻ നൽകിയ ഗവൺമെന്റ് ഏത് വർഷമാണ് പറയാമോ?
തള്ളേ സുരേഷ്, നല്ല പളപ്പൻ ചോദ്യം തന്നെ. ഇതിന്റെ ഉത്തരങ്ങളും മറ്റും എനിക്ക് അറിയാം കേട്ടാ. 7000 വർക്കർമാരെ ഒരുമിച്ച് ലൈൻമാനാക്കിയത് UDF ഭരണകാലത്താണ്. എന്റെ കുഞ്ഞമ്മയുടെ മോൻ രതീഷ്, അവൻ 1995 വർക്കറായിട്ട് കയറിയതാണ്. ഇടതു ഭരണകാലത്താണ് ഇവർക്ക് പ്രമോഷൻ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഇതറിഞ്ഞിട്ട് അവൻ അവരെയും പള്ളം വിളിച്ച് നടക്കുമായിരുന്നു. എന്നാൽ 2003 UDF അധികാരത്തിൽ ഇരിക്കെ പ്രമോഷൻ കൊടുത്തേട്ടാ. തള്ളേ, ഇപ്പൊ അവൻ ഓവർസിയറായി. പിന്നെ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള രമണിയക്കട മോൻ സുമേഷ്, അവനിപ്പോ സബ് എഞ്ചിനീയർ ട്രെയിനി ആയി. തള്ള, ഇപ്പൊ രണ്ടുപേരും വലിയ ഗവനാണ് കേട്ടാ.
ഉത്തരം ശരിയാണ്. ഏഴാമത്തെ ചോദ്യം ചോദിക്കുന്നത് മമത കോയടാണ്. ഏത് യൂണിയനാണ് ത്രികക്ഷി കരാറിൽ ഒപ്പിടാതെ ഒളിച്ചോടിയത്?
സംശയം തിരിക്കുന്നു. AITUC തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ് നടന്നിട്ട് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഒപ്പിടാത്ത ആൾക്കാരല്ല അവര്. എന്തിനു പറയുന്നു, കമ്പനി ആക്കാൻ തീരുമാനിച്ചപ്പോ CIT AITUC ചേട്ടൻ ബാബ അനിയും ബാബയായിരുന്നു. ഇപ്പോ വോട്ടിന്റെ കാര്യം വന്നപ്പോ കീരിയും ബാബുവായി.
റൈറ്റ് ആൻസർ. അംഗീകാരമുണ്ടായിരുന്ന AITUC CITU ചേർന്നാണ് ഇടത് ഭരണകാലത്ത് 2.5 കോടി രൂപ ഫീസ് അടച്ച് KSEB ലിമിറ്റഡ് എന്ന പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത KSEB പിരിച്ചുവിട്ടത്. തുടർന്ന് വന്ന ഏറ്റവും നല്ല ത്രികക്ഷി കരാറിൽ നിന്നും AITUC മാറി നിന്നത് ഖേദകരമാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ MC രവികുമാറിനോടാണ്. യശശരീരനായ G കാർത്തികേയൻ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ശമ്പള പരിഷ്കരണത്തിൽ വെയിറ്റേജ് 0%? എന്നാൽ ഇടത് ഭരണകാലത്ത് നടത്തിയ വെയിറ്റേജ് 0%?
നമ്മുടെ G കാർത്തികേയൻ സാർ നൽകിയ വെയിറ്റേജ് 1% അത് ഒരു ദിവസത്തിന് പോലും. എന്നാൽ ഇടത് ഭരണകാലത്ത് 0.6% മാത്രമായിരുന്നു. അത് 6 മാസം കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ.
ഉത്തരം ശരിയാണ്. G കാർത്തികേയൻ സാറിന്റെ കാലത്താണ് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടതിനേക്കാളും കൂടുതൽ തുക ശമ്പള പരിഷ്കരണത്തിൽ കൊണ്ടുവന്നത്. 9ാമത്തെ ചോദ്യം സൂരജിനോടാണ്. എന്താ റെഡിയല്ലേ?
കിടിലൻ ചോദ്യങ്ങളും മറ്റും ചോദിക്ക്.
മൂലമറ്റം പവർ ഹൗസ് കാണാൻ അനുവാദം നൽകിയത് ഏത് യൂണിയന്റെ സമ്മർദ്ദം മൂലമാണ്?
അന്തരിച്ച ശ്രീ MS റാവുത്തർ സാർ പടുത്തുയർത്തിയ ഇപ്പൊ നമ്മുടെ സിബിക്കുട്ടി ഫ്രാൻസിസ് നേതൃത്വം നൽകുന്ന KEC ആണ് ഇതിന് മുൻകൈയെടുത്തത്. അണ്ണ, ഞാൻ നേരത്തെ പറഞ്ഞ രമണിയക്കട മോൻ സുമേഷ്, അവൻ KCBയിലായിരുന്നെങ്കിലും പവർ ഹൗസ് പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. വേണ്ട, കഴിഞ്ഞ മാസം അവൻ പവർ ഹൗസ് കണ്ടിട്ട് നല്ല പളപ്പൻ ഡയലോഗാണ് കേട്ടാ പറയണത്.
ഉത്തരം ശരിയാണ്. പത്താമത്തെ ചോദ്യം മമ്മദ് കോയടാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ പേര് പറഞ്ഞ് DA തടഞ്ഞു വെച്ച ഗവൺമെന്റ് ഏത്? ഒരു ചോദ്യം കൂടി. സംസ്ഥാന ജീവനക്കാർക്ക് DA ലഭിക്കുന്ന അതേ മാസം തന്നെ വൈദ്യുതി ജീവനക്കാർക്കും DA അനുവദിക്കുന്ന ഗവൺമെന്റ് ഏത്?
സാറേ, LFന്റെ ഭരണകാലത്താണ് റെഗുലേറ്ററി കമ്മീഷന്റെ പേര് പറഞ്ഞ് DA തടഞ്ഞു വെച്ചത്. ഈ ചങ്ങാതിമാര് തന്നെയല്ലേ ജീവനക്കാരന്റെ സർവീസ് ബുക്ക് പരിശോധനയ്ക്ക് അക്കൗണ്ട് ജനറലിന്റെ ഓഫീസിൽ കൊണ്ടുപോയതും നൽകിയ ശമ്പളം തിരിച്ചു പിടിച്ചതും. എന്നാ നമ്മുടെ UDFന്റെ ഭരണകാലത്ത് പകയമാരുടെ കാര്യം അടിപൊളി. കൃത്യം സംസ്ഥാന സർക്കാർ DA കൊടുക്കുന്ന അതേ മാസം തന്നെയല്ലേ വൈദ്യുതി ജീവനക്കാർക്ക് DA അനുവദിക്കുന്നത്. മോനെ, PFന്റെ ക്രെഡിറ്റ് പാസ്സാക്കുന്ന അതേ ദിവസം തന്നെ കൃത്യമായിട്ട് നൽകുന്നത് UDFന്റെ ഭരണകാലത്താണ്.
ഉത്തരം ശരിയാണ്. KSEB ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിച്ചതും UDFന്റെ ഭരണകാലത്താണ്. 11ാമത്തെ ചോദ്യം MG രവികുമാറിനോടാണ്. പെൻഷൻ പ്രായം 56 ആക്കി വർദ്ധിപ്പിച്ച ഗവൺമെന്റ് ഏത്?
UDF. വളരെ നല്ല കാര്യമല്ലേ? 56 വയസ്സെന്ന് പറയുന്നത് നിന്റെ ചുറുചുരുക്കുള്ള പ്രായമല്ലേ. കൂടാതെ തൊഴിലാളികൾക്ക് എത്ര രൂപയുടെ ഗുണം ലഭിക്കും? 58 ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതിന് വലിയ താമസമൊന്നും ഇല്ല.
ഉത്തരം ശരിയാണ്. എന്നാൽ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. പെൻഷൻ പ്രായം KSEB വർദ്ധിപ്പിച്ചപ്പോൾ DYFI തിരുവനന്തപുരം വൈദ്യുതി ഭവനിൽ കയറ്റി സമരം ചെയ്യിച്ചത് ആരാണെന്ന് താങ്കൾക്കറിയാമോ?
അണ്ണാച്ചി എന്ന് സംശയിക്കുന്നു. CIT തന്നെ ഏതൊക്കെ ചെയ്ത്?
ഉത്തരം ശരിയാണ്. എന്നാൽ ഒരിക്കൽ സർക്കാരിന് പെൻഷൻ പ്രായം ഏകീകരിച്ചിട്ടും വൈദ്യുതി ബോർഡിൽ ഏകീകരിക്കാൻ വിസമ്മതിച്ചത് CIT AITUC ഉൾപ്പെടുന്ന ഇടത് ഭരണകാലത്താണ്. എന്റെ 12-ാമത്തെ ചോദ്യം സൂരജ് മഞ്ഞാറമൂടിനോടാണ്. ഇടത് ഭരണകാലത്ത് KSEB ലിമിറ്റഡിന്റെ പെൻഷൻ ഫണ്ടിലേക്ക് അനുവദിച്ച തുക എത്രയായിരുന്നു? എന്നാൽ ഇത് UDFന്റെ ഭരണകാലത്ത് അനുവദിച്ച തുക എത്ര?
അണ്ണാ വെറും 2,500 കോടി രൂപയാണ് ഇടത് ഭരണകാലത്ത് മാറ്റിവെച്ചിരുന്നത്. അണ്ണാ പക്ഷെ UDF ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് 12,800 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചത്. സത്യം പറയല്ല, ഇതിനുവേണ്ടി മുൻകൈ എടുത്തത് INDUC ആണ്. അണ്ണാ വലിയ ഉപകാരമാണ് കേട്ടോ ഇവര് ചെയ്തത്. പെൻഷൻ ഇല്ലെങ്കിൽ എല്ലാം പോയെന്നെ.
ശരിയാണ്, വളരെ ശരിയാണ്. എന്റെ 13-ാമത്തെ ചോദ്യം മമ്മദ് കോയടാണ്. വൈദ്യുതി നിയമം 2003 ദോഷകരമായ കൂട്ടിച്ചേർക്കലിനെതിരെ നടത്തിയ സമരപരിപാടികളിൽ നിന്നും ഒരു സംഘടന വിട്ടുനിന്നു. അതേത് സംഘടനയാണ്?
സംശയം തിരിക്കുന്നു. AITUC. ചെറിയൊരു മൂപ്പുള തർക്കത്തിന്റെ പേരിലല്ലേ തൊഴിലാളികൾക്ക് വേണ്ടി അവരെ നേരിടാൻ പോകുന്ന വലിയൊരു വിപത്തിനെതിരെ സമരത്തിന് ഇറങ്ങിത്തിരിക്കായിരുന്നത്? ഭയങ്കര മോശമായി പോയി.
ഉത്തരം ശരിയാണ്. മമ്മദ കോയയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. 14-ാമത്തെ ചോദ്യം MG രവികുമാറിനോടാണ്. PSI ലിസ്റ്റ് 3 പ്രാവശ്യം നീട്ടിയ ഗവൺമെന്റ് ഏതാണ്?
എന്ത് തർക്കമിരിക്കുന്നു? UDFന്റെ ഭരണകാലത്താണ് PS ലിസ്റ്റ് 3 പ്രാവശ്യം നീട്ടിയത്. ഇപ്പോഴുള്ള വർക്കർമാർക്ക് ജോലി കിട്ടാൻ വേണ്ടി യശശരീരനായ MS റാവുത്തർ സാർ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിനാലാണ് വർക്കറിന്റെ PS ലിസ്റ്റ് നീട്ടിയത്.
ഉത്തരം ശരിയാണ്. ആ വലിയ മനസ്സിന് എന്റെ 1,000 കൂപ്പുകൾ. അവസാനത്തെ ചോദ്യം സൂരജ് മഞ്ഞാറമൂടിനോടാണ്. നൈറ്റ് ഡ്യൂട്ടി സംബന്ധിച്ച് ഉത്തരവിറക്കി തൊഴിലാളികളെ സംരക്ഷിച്ച ഗവൺമെന്റ് ഏതാണ്?
അണ്ണാ ഉള്ളതുള്ളതുപോലെ തുറന്നു പറയല്ല. അന്തരിച്ച MS റാവുത്തർ പടുത്തുയർത്തിയ സംഘടനയുടെ സമ്മർദ്ദം മൂലമാണ് UDF സർക്കാരിൽ ഉത്തരവ് ഇറക്കിയത്.
ഉത്തരം വളരെ ശരിയാണ്. അതെ, UDFന്റെ ഭരണകാലത്തും അന്തരിച്ച MS റാവുത്തർ സാർ പടുത്തുയർത്തിയതും ശ്രീ സിബിക്കുട്ടി ഫ്രാൻസിസ് ഇപ്പോൾ നയിക്കുന്നതുമായ UDFന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലം ഒത്തിരി ഗുണങ്ങളാണ് സ്ഥാപനത്തിനും തൊഴിലാളികൾക്കും ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ത്രികക്ഷി കരാറ് കൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി, ഏറ്റവും നല്ല ശമ്പള പരിഷ്കരണം നടത്തി, ഓവർസിയർമാരെ സബ് എഞ്ചിനീയർ ട്രെയിനിയാക്കി, മുടങ്ങിക്കിടന്ന 7,000 വർക്കർമാരുടെ പ്രമോഷൻ നടത്തി, OMR കാഷ്യർമാരാവാനുള്ള അവസരം ഒരുക്കി, മൂലമറ്റം പവർ ഹൗസ് കാണാൻ അനുമതി ലഭിച്ചു, പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചു, PSE ലിസ്റ്റിന്റെ കാലാവധി നീട്ടി, നൈറ്റ് ഡ്യൂട്ടി ഓഫ് സംബന്ധിച്ച ഉത്തരവിറക്കി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടത്തിയ ചോദ്യാവലികളിൽ നിന്നും മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. അംഗീകാരമുള്ള സംഘടനയെന്ന് അവകാശപ്പെടുന്ന CITU, AITUC എന്നിവർ നടത്തിയ മോഡൽ സെക്ഷൻ, കമ്പനിവൽക്കരണം, ശമ്പളം വെട്ടിച്ചുരുക്കൽ തുടങ്ങിയ തൊഴിലാളി ദ്രോഹപരമായിട്ടുള്ള നടപടികളെല്ലാം നമ്മൾ മനസ്സിലാക്കി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ നിങ്ങൾ 3 പേരും MS റാവുത്തർ രൂപം നൽകിയ UDFൽ അംഗമാകാൻ അർഹതയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്കുമാകാം UDFന്റെ ഇന്നത്തെ വിജയികളായി 3 പേരെയും പ്രഖ്യാപിക്കുന്നു. നല്ല ശമ്പളം ലഭിക്കാൻ, ജോലിഭാരം കുറയ്ക്കാൻ, സമയത്ത് പ്രമോഷൻ ലഭിക്കാൻ ഈ 20-ാം തീയതി നടക്കുന്ന റഫറണത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫ്രണ്ടിനെ ഏറ്റവും വലിയ കക്ഷിയാക്കി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ വണക്കം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് UDEF.